സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി നമ്മെ രക്ഷിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയിലേക്ക് കടക്കട്ടെ. പുറപ്പാട് പുസ്തകം 17:15. പുറപ്പാട് 17:15. പിന്നെ മോശ ഒരു യാഗപീഠം പണിതു. അതിന് യഹോവ നിസി, യഹോവ എൻ്റെ കൊടി എന്ന് പേരിട്ടു. യഹോവ നിസി അഥവാ യഹോവ എൻ്റെ കൊടി, ദ ലോർഡ് മൈ ബാനർ. ഭാരതം എൻ്റെ നാടാണ്, എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് ദേശീയ പതാകയുടെ മുൻപിൽ നിന്ന് പ്രതിജ്ഞ ചൊല്ലുമ്പോഴും ഭാരതത്തിൻ്റെ അനൈക്യ വൈകൃതം വെളിവാകുന്നു. പല കളറുകളുള്ള കൊടികളും പല ചിന്തകളും ആദർശങ്ങളുമുള്ള നേതാക്കന്മാർ സ്വന്തം നാടായ ഭാരതത്തെ ഛിന്ന ഭിന്നമാക്കുന്ന കാഴ്ചയാണ് ഇന്ന് എവിടെയും ദൃശ്യമാകുന്നത്. എവിടെയും ആളുകൾ അസംതൃപ്തരാണ്. യഹോവ എൻ്റെ കൊടി എന്ന് പുറപ്പാട് 17:15 നാം ആദ്യമായി കാണുന്നു. പിന്നീട് യഹോവ എൻ്റെ കൊടി എന്നൊരു വാചകം എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. എങ്കിലും ആ കൊടിയുടെ ശക്തി നമുക്ക് തുടർന്നും അനുഭവേദ്യമാണ്. നിസി എന്ന നാമം നസ് എന്ന എബ്രായ പദത്തെ സൂചിപ്പിക്കുന്നു. ഇതിൻ്റെ അർത്ഥം സ്വാതന്ത്ര്യത്തിലേക്ക് ഓടുക എന്നാണ്. കൊടി വിവിധ അർത്ഥത്തിൽ ദൈവവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. ഒന്നാമത്, നമ്മൾ ഇന്ന് വായിച്ച ഭാഗത്ത് കണ്ടതുപോലെ യഹോവ എൻ്റെ കൊടി. യഹോവയുടെ മഹത്വം ചെങ്കടൽ കടന്നപ്പോൾ വരെ കണ്ടറിഞ്ഞ ജനമാണ് ഇസ്രായേൽ. അവർ സീൻ മരുഭൂമിയിലെത്തിയപ്പോൾ ഭക്ഷണത്തിനു വേണ്ടി പിറുപിറുത്തു. അവർ ഉപേക്ഷിച്ചേച്ചു പോന്ന സ്ഥലത്തെ ഭക്ഷണത്തെക്കുറിച്ച് അവർ പുകഴ്ത്തി പറഞ്ഞു. സ്വർഗീയ മന്ന യഹോവ അവർക്ക് നൽകി. സ്വർഗീയ മന്ന, അത് ക്രിസ്തുവിൻ്റെ പ്രതീകമാണ്. മന്ന ലഭിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത മുറവിളി അവർ വെള്ളത്തിന് വേണ്ടി. പാറയിൽ നിന്നുള്ള വെള്ളം അവർക്ക് ലഭിച്ചു. അതവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്ന് തന്നെയായിരുന്നു. പരിശുദ്ധാത്മ പ്രതീകമായ പാറയിൽ നിന്ന് പുറപ്പെട്ട വെള്ളം കുടിച്ചു, സ്വർഗീയ മന്ന ഭക്ഷിച്ചു. അതിനുശേഷമാണ് അമാലേക്കർ ഇസ്രായേലിയരോട് യുദ്ധത്തിന് വന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധേയമാണ്. പരിശുദ്ധാത്മ ദാനപ്രാപ്തിയോടെയാണ് നമുക്ക് പോരാട്ടം ആരംഭിക്കുന്നത്. അമാലേക്കർ യേശാവിൻ്റെ കൊച്ചുമകൻ്റെ തലമുറയാണ്. ഇത് ശപിക്കപ്പെട്ട തലമുറയാണ്. ഇവരോട് ദൈവമക്കൾക്ക് യുദ്ധമുണ്ട്. കാരണം യഹോവ അവരെ വെറുക്കുന്നു. ഇതുവരെ ദൈവജനത്തിന് വേണ്ടി യഹോവ പ്രവർത്തിച്ചു. ചെങ്കടൽ കടന്നപ്പോൾ ശത്രു പുറകിലുണ്ടായിരുന്നു, മുമ്പിൽ ചെങ്കടൽ. എന്നാൽ അവരെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അപ്പുറം കടത്തിയപ്പോൾ നന്ദി സൂചകമായി ഇസ്രായേൽ ജനം നൃത്തം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തതാണ്. തുടർന്നാണ് ഈ അത്ഭുതം കണ്ട ജനം തന്നെ ദൈവത്തെ പഴിച്ച്, നയിക്കുന്നവരെ പഴിച്ച് സംസാരിക്കാൻ തുടങ്ങിയത്. എന്നാൽ ഇനിയും യുദ്ധം ചെയ്തേ മതിയാകുള്ളൂ എന്ന് ദൈവം അവരെ പഠിപ്പിക്കുന്നു. രഫീദീമിൽ വെച്ച് അമാലേക്കരോട് ജയിക്കുവാൻ ഇസ്രയേൽ ജനം തനിയെ പരിശ്രമിച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ. അതിനവരെന്ത് ചെയ്യണം എന്ന് ഇന്നത്തെ വേദഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് കാണാവുന്നതാണ്. ദൈവത്തിൻ്റെ വടി മോശയുടെ കയ്യിലുണ്ടായിരിക്കണം. പുറപ്പാട് പുസ്തകം 17:15 നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യുക. ഞാൻ നാളെ കുന്നിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമെന്ന് പറഞ്ഞു. 10 നാം കാണുന്നത്, എന്നാൽ മോശയും അഹരോനും ഹൂരും കുന്നിൻ്റെ മുകളിൽ കയറി. മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രയേൽ ജയിക്കും, കൈ താഴ്ത്തുമ്പോൾ അമാലേക്ക് ജയിക്കും. കൈ ഉയർത്തിപ്പിടിക്കുവാൻ സഹായിച്ചവരാണ് അഹരോനും ഹൂരും. അപ്പോൾ യുദ്ധം ജയിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ അവർ ചെയ്യണം. 1, യോശുവയും കൂട്ടരും യുദ്ധം ചെയ്യണം. 2, ദൈവത്തിൻ്റെ വടിയുമായി മോശ പർവ്വതത്തിൻ്റെ മുകളിൽ കയറണം. വടി കയ്യിൽ ഇരുന്നാൽ പോരാ, വടി പിടിച്ചിരിക്കുന്ന കൈകൾ ഉയർന്നിരിക്കണം. ഒരു ഘോഷയാത്രയിൽ ഉപയോഗിക്കുന്ന ബാനറിൻ്റെ 2 കമ്പുകൾ അത് നിവർത്തിപ്പിടിക്കുവാൻ സഹായിക്കുന്നു. അതുപോലെ മോശയുടെ കരം ഉയർന്നിരിക്കുവാനും ഇസ്രയേൽ ജനം ജയം നേടുവാനും കാരണമായത് അഹരോനും ഹൂരും ആ കരങ്ങൾ ഉയർത്തിയതിനാലാണ്. തുടർന്ന് അന്നത്തെ കാലത്തെ ആചാരമനുസരിച്ച് നന്ദി സൂചകമായി മോശ ഒരു യാഗപീഠം പണിത് ആ യാഗപീഠത്തിന് പേരിട്ടതാണ് യഹോവ നിസി. നമ്മൾ ആദ്യം ചിന്തിച്ചതുപോലെ തന്നെ സ്വർഗീയ മന്നായും പാറയിൽ നിന്ന് പുറപ്പെട്ട വെള്ളവും കുടിച്ച ശേഷമാണ് അമാലേക്കർ ഇസ്രായേലിനോട് യുദ്ധത്തിന് വന്നത്. അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ദാനം ലഭിച്ചു കഴിയുന്ന ഒരു വ്യക്തിയോട് ശത്രുവിൻ്റെ പോരാട്ടമുണ്ടാകും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് മോർദെഖായിയുടെ ജീവിതത്തിൽ നിന്ന് ഒന്ന് നോക്കാം. ഹാമാന് അമാലേക്കരുടെ വംശത്തിലെ അവസാനത്തെ കണ്ണിയായി ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വ്യക്തിയാണ്. ഈ അമാലേക്കിനെ യഹോവ വെറുക്കുന്നതിനാൽ ഹാമാനെ മോർദെഖായി വണങ്ങിയില്ല. ലോകവും ലോകത്തിലുള്ളതോ പദവികളോ ഒന്നും അവന് വിഷയമല്ലായിരുന്നു. യഹോവ ആരെ വെറുക്കുന്നുവോ അവനെ മോർദെഖായിയും വെറുത്തിരുന്നു. ഹാമാൻ്റെ ഭാര്യ ഹാമാനോട് തന്നെ പറയുന്നുണ്ട്, മോർദെഖായി ഇസ്രയേലിനാണെങ്കിൽ നീ അവനെ ഒരിക്കലും ജയിക്കുകയില്ല, നീ തോറ്റുപോകും. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചവരാണെങ്കിൽ ഒരു ശത്രുവിനും നിങ്ങളെ തൊടുവാൻ കഴിയുകയില്ല. കാരണം യഹോവ നിന്റെ ജയക്കൊടിയാണ്. ഈ നാശലോകത്തിൽ ഒരു ദൈവപൈതലിന് ജയം നേടുവാൻ യഹോവ നമ്മുടെ കൊടിയായാൽ മാത്രം മതി. അതെ, രക്ഷ നേടിത്തരുന്ന ആ കൊടി യഹോവയത്രേ. 2, ദൈവവചനത്തിൽ യഹോവയെ രേഖപ്പെടുത്തിയിരിക്കുന്ന വിജയക്കൊടി എന്നാണ്. 1 Samuel 17:46, ശൗലിനെയും പരിചയസമ്പന്നരായ ഇസ്രായേലിലെ യോദ്ധാക്കളെയും ഭയപ്പെടുത്തിയ ഫെലിസ്ത്യ മല്ലനായ ഗോലിയാത്തിനെയും കൂട്ടരെയും ദാവീദ് തോൽപ്പിച്ചത് യുദ്ധ നിപുണത കൊണ്ടല്ല, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമം ഉപയോഗിച്ചതിനാലാണ്. ഫെലിസ്ത്യ മല്ലൻ ഇസ്രായേൽ ജനത്തെയും അവരുടെ ദൈവത്തെയും നിന്ദിക്കുമ്പോൾ അത് കേട്ട് സഹിക്കുവാൻ വയ്യാതെ ദാവീദ്, അഭിഷക്തനായ ദാവീദ്, അഭിഷേകത്തിൻ്റെ എണ്ണ ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ ഒഴുക്കിയ ദാവീദ് ഈ ശത്രുവിൻ്റെ നേരെ ചെല്ലുന്നത് നീ നിന്ദിച്ച ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ വരുന്നു എന്നുള്ള ഉറച്ച ശബ്ദത്തിലാണ്. ശത്രുവിനെ തന്നിൽ വിശ്വസിച്ചവൻ്റെ കരത്തിൽ ദാവീദ് ഏൽപ്പിച്ചു. പ്രിയരെ, യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ്റെ ശക്തനാമം ഏന്തുന്ന നമ്മെ ഒരു ശത്രുവും തൊടുകയില്ല. ശത്രുവിനെ തന്നിൽ വിശ്വസിച്ചിൻ്റെ കരത്തിൽ ദൈവമായി ഏൽപ്പിച്ചത്. ഒരു കല്ലും കവണയും മാത്രമേ അവൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. എന്നാൽ യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ്റെ ശക്തമായ നാമം ഏന്തുന്ന ആരെയും ഒരു ശത്രുവും തൊടുവാൻ ദൈവം സമ്മതിക്കയില്ല. മൂന്നാമതായി സ്നേഹക്കൊടി. ഉത്തമഗീതം 2:4 ഇപ്രകാരം വായിക്കുന്നു: എൻ്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. ദൈവത്തിൻ്റെ ഏകജാതന് മാത്രമേ ദാസരൂപം പൂണ്ട് നമ്മെ സ്നേഹിക്കുവാനും ഒരു കാളയെപ്പോലെ നമ്മുടെ ഭാരമുള്ള ചുമട് വഹിപ്പാനും കഴിയുകയുള്ളൂ. സുരക്ഷിതത്വം തരുന്ന ആ സ്നേഹക്കൊടിയെപ്പറ്റി അറിയാത്തവരായിരുന്നു പുരോഹിതനും ലേവ്യനും. അവർ മുറിവേറ്റ് അർത്ഥപ്രാണനായി വഴിയിൽ കിടന്ന ആ മനുഷ്യനെ ഉപേക്ഷിച്ചിട്ട് കടന്നു പോകുകയത്രേ ചെയ്തത്. എന്നാൽ ആ വഴി വന്ന ശമരിയക്കാരൻ അവനോട് സ്നേഹം കാണിച്ചു. ഇന്ന് ശമരിയക്കാരൻ്റെ സ്നേഹം കാണിക്കാതെ ലേവ്യനെ പോലെയും പുരോഹിതനെ പോലെയും അകന്നു നിൽക്കുന്ന സ്നേഹമാണ് പല ക്രിസ്ത്യാനികളുടേതും. നമ്മുടെ മീതെ സ്നേഹക്കൊടി പിടിക്കുന്ന ആ പ്രിയനെ നമുക്ക് സ്നേഹിക്കാം. ഉത്തമഗീതത്തിൽ ശൂനേങ്കാരി തൻ്റെ പ്രിയൻ തൻ്റെ മേൽ പിടിച്ചിരിക്കുന്ന സ്നേഹക്കൊടിയെപ്പറ്റി വർണ്ണിക്കുന്നുണ്ട്. നാലാമതായി സുവിശേഷക്കൊടി. ഉത്തമഗീതത്തിൽ നിന്ന് തന്നെ നമുക്കത് നോക്കാം. 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠനായ തൻ്റെ പ്രിയനെക്കുറിച്ച് തോഴിമാരോടാണ് അവൾ വർണ്ണിക്കുന്നത്. എൻ്റെ പ്രിയനെപ്പോലെ സുന്ദരനായി ആരുമില്ല എന്ന് പറയുന്ന ആ ശൂന്യംകാരിയെപ്പോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്നേഹം തന്ന്, കരുതൽ തന്ന്, പ്രതികൂലങ്ങളിൽ നിന്ന് രക്ഷിച്ച വലിയവനായ ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരോട് വർണ്ണിക്കുവാൻ നാം ഒരിക്കലെങ്കിലും തയ്യാറായിട്ടുണ്ടോ? ആ കൊടി ഉയർത്തുവാൻ അവൾക്ക് ലജ്ജയില്ല. കൊടി ചുരുട്ടി, ആ സ്നേഹത്തിൻ്റെ കൊടി ചുരുട്ടി അവൾ കയ്യിൽ വെച്ചിരിക്കുകയല്ല, അവൾ അത് ഉയർത്തിപ്പിടിക്കുകയാണ്. കുറവുകൾ അവഗണിച്ച് നമ്മെ സ്നേഹിക്കുന്ന ഈ പ്രിയനെപ്പറ്റി നമുക്ക് ഈ ലോകത്തിൽ തന്നിരിക്കുന്ന ആയുസ് അവനെപ്പറ്റി പറയുവാനായി നമുക്കും ഉപയോഗിക്കാം. അദ്ദേഹത്തിൻ്റെ സ്നേഹം, കരുണ, ദയ, കരുതൽ, ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ, വാഗ്ദത്തങ്ങൾ, ഇവയെപ്പറ്റി മറ്റുള്ളവരോട് പറഞ്ഞ് ആ സ്നേഹക്കൊടിയുടെ കീഴിൽ ആ സുവിശേഷക്കൊടി ഉയർത്തുന്നവരായി മറ്റുള്ളവരെയും നമുക്ക് ഈ ജാഥയിൽ പങ്കാളികളാക്കാം. 5-ാമതായി ന്യായവിധിയുടെ കൊടി. ഉത്തമ സ്നേഹിതൻ, ദീർഘക്ഷമയുള്ളവൻ, എങ്കിലും ദൈവ ന്യായവിധിയുടെ കൊടി ഉയർത്തുന്നവനാണ്. ഇതിനുദാഹരണമാണ് തൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ പിൻപേ വന്ന ഫറവോൻ്റെ സൈന്യത്തെ ചെങ്കടലിൽ നശിപ്പിച്ചത്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ തൻ്റെ ജനം അക്കരെ കടന്നു കഴിഞ്ഞപ്പോൾ മോശയോട് പറയുന്നു, നിന്റെ കയ്യിലിരിക്കുന്ന വടി നീ നീട്ടുക. തൻ്റെ ജനത്തിൻ്റെ പുറകെ വന്ന ഫറവോനെ അവൻ്റെ സൈന്യത്തെയും ചെങ്കടലിൻ്റെ നടുവിൽ തള്ളിയിട്ട് അവർക്ക് ഇപ്പുറം കടക്കുവാൻ വയ്യാത്ത വിധത്തിൽ ദൈവം അവരോട് ഇടപെട്ടു. ഒരു ന്യായവിധി, ഈ ന്യായവിധിയുടെ മുമ്പിൽ അവർക്കൊന്നും ചെയ്യാൻ വയ്യാതായിപ്പോയി. മുക്കിൽ ശ്വാസമുള്ള സകലതും ചത്തൊടുങ്ങി. യഹോവ മിസ്രയമരെ കടലിൻ്റെ നടുവിൽ തള്ളിയിട്ടു. വെള്ളം മടങ്ങി വന്ന് അവരുടെ പിന്നാലെ കടലിലേക്ക് ചെന്നിരുന്ന രഥങ്ങളെയും കുതിരപ്പടകളെയും ഫറവോൻ്റെ സൈന്യത്തെയും എല്ലാം മുക്കിക്കളഞ്ഞു. അവരിൽ ഒരുവൻ പോലും ശേഷിച്ചില്ല. പ്രൈസ് ദ ലോർഡ്. ഇസ്രായേലിനെ രക്ഷിച്ച ദൈവം, ന്യായവിധി നടത്തിയ ദൈവം, തൻ്റെ ജനത്തെ ഉപദ്രവിക്കാൻ വന്നവരിൽ ഒരുവൻ പോലും രക്ഷപ്പെടാത്ത വിധത്തിൽ ന്യായവിധി നടത്തിയ ദൈവം, സൊദോം ഗൊമോറയിൽ അവസരങ്ങൾ നൽകിയിട്ടും മ്ലേച്ഛമായ ജീവിതം നയിച്ചവരെ ദൈവം സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി നശിപ്പിച്ചു. എന്നാൽ അബ്രഹാമിനോടുള്ള വാഗ്ദത്തം നിലനിർത്തുവാനാണ് ലോത്തിനെയും കുടുംബത്തെയും അവിടെ നിന്ന് പിടിച്ചു പുറത്താക്കിയത്. മിസ്രയമരിൽ ചെയ്ത ഈ മഹാപ്രവൃത്തി കണ്ട ഇസ്രായേൽ ജനം യഹോവയെ ഭയപ്പെട്ടു. യഹോവയിലും അവൻ്റെ ദാസനായ മോശയിലും ജനം വിശ്വസിച്ചു. അവർ പാട്ടുപാടി യഹോവയെ സ്തുതിച്ചു. കുതിരയും അതിന്മേൽ ഇരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. എൻ്റെ ബലവും എൻ്റെ ഗീതവും യഹോവയാൽ അത്രേ, അവനെനിക്ക് രക്ഷയായി തീർന്നു. അവൻ എൻ്റെ ദൈവം, ഞാൻ അവനെ സ്തുതിക്കും. അവൻ എൻ്റെ പിതാവിൻ ദൈവം, ഞാൻ അവനെ പുകഴ്ത്തും. യഹോവ യുദ്ധവീരൻ, യഹോവ എന്ന് അവൻ്റെ നാമം. യഹോവ യുദ്ധവീരൻ, യുദ്ധവീരനായ യഹോവ എന്നെയും നിങ്ങളെയും സംരക്ഷിക്കാൻ നമ്മുടെ മുമ്പേ പോകുന്നവനാണ്. ആ ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം. അതുപോലെ തന്നെ ലേവ്യ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 23-24 വാക്യത്തിൽ സമാഗമന കൂടാരത്തിൽ നിന്നും പുറത്തേക്ക് വന്ന മോശയും അഹരോനും ദൈവജനത്തെ അനുഗ്രഹിക്കുന്നു. എന്നാൽ അന്യാഗ്നി കത്തിച്ച അഹരോൻ്റെ മക്കളെ ദാദാബു അബിഹുവും, ലേവ്യ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ അന്യാഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്ന ഉടനെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ ന്യായവിധിയുടെ കൊടി യഹോവ ഉയർത്തുന്നതിന് മുമ്പ് സ്നേഹത്തിൻ്റെ കൊടി, സുവിശേഷത്തിൻ്റെ കൊടി സ്വീകരിപ്പാൻ നാം തയ്യാറാകുക. ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. നല്ലവനായ പിതാവേ, നിത്യസ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിച്ച അങ്ങയുടെ മഹത്വം വർണ്ണിക്കുന്നവരാക്കി ഞങ്ങളെ തീർക്കണമേ. അങ്ങയുടെ കൊടിക്കീഴിൽ നിന്ന് യഹോവയ്ക്കായി ജീവിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ആമേൻ. BibleStudy.co.in വേണ്ടി തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്.